சர்வராஜ்ய தொழிலாளிகளே சங்கடிக்குவின், சங்கடிச்சு சங்கடிச்சு சக்தராகுவின்.
സുപ്രഭാതം. ഇന്ന് ഓഗസ്റ്റ് 13. സ്വന്തം രാജ്യക്കാരും അയൽ രാജ്യക്കാരും പലവട്ടം, ഏകദേശം 500 തവണ എന്ന് പറയപ്പെടുന്നു, ഇന്ന് ജനിച്ച മനുഷ്യനെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ ഇദ്ദേഹം മൂത്ത് നരച്ച് 90-ാം വയസ്സിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ കിടന്ന് ഓൾഡ് ഏജ് വന്നാണ് മരിക്കുന്നത്. പണ്ടൊരിക്കൽ ഈ 6'3" പൊക്കക്കാരൻ യുണൈറ്റഡ് നേഷൻസിൽ പ്രസംഗിക്കാനെത്തിയപ്പോൾ അമേരിക്കയിലെ പാവങ്ങളായ കറമ്പരോടുള്ള തൻ്റെ കൂറ് കാണിക്കാൻ ന്യൂയോർക്കിൻ്റെ തീട്ടക്കുഴി എന്ന് വർണ്ണിക്കുന്ന ഹാർലമിൽ പോയി ഹോട്ടലെടുത്ത് താമസിച്ചു. അതുകൊണ്ട് പാവം നാസറിനും നെഹ്റുവിനും മാൻഹാറ്റനിൽ നിന്നും കുറേ നേരം വണ്ടി ഓടിച്ചു പോകേണ്ടി വന്നു ഇങ്ങനെ ഹാർലമിൽ പോയി കാണാൻ, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിനെ കാര്യം സംസാരിക്കാൻ. പണമുള്ള വീട്ടിലാണ് ജനനം. മുതലാളിയായ അപ്പൻ ഭാര്യയുമായി പിരിഞ്ഞിട്ട് വേലക്കാരത്തിയുമായി കഴിയുമ്പോഴാണ് നമ്മുടെ ആള് വേലക്കാരത്തിക്ക് ജനിക്കുന്നത്. അപ്പൻ ഫോർമലായിട്ട് അവരെ കെട്ടിയെങ്കിലും പിന്നീട് ടെക്നിക്കലി ബോൺ ഔട്ട് ഓഫ് വെഡ്ലോക്ക് എന്ന് പറയാം, അവിഹിത കുട്ടി. ഡോസ്റ്റോയെവ്സ്കി, സോമർസെറ്റ് മോ, ഷേക്സ്പിയർ, ഫ്രോയിഡ്, കാൻ്റ് എന്നിവരുടെ പുസ്തകങ്ങൾ വായിച്ച് വളർന്ന അലിയാൻഡ്രോയ്ക്ക് ചെറുപ്പം മുതൽക്കേ അധികാരികളോട് വിരോധമായിരുന്നു, പൊതുവെ അധികാര വ്യവസ്ഥയോട് തന്നെ. അതിനാൽ ചെറുപ്പത്തിലെ തന്നെ ചെങ്ങാതിമാരെ കൂട്ടി വിപ്ലവ സംഘങ്ങൾ ഉണ്ടാക്കലായിരുന്നു പ്രധാന പണി. പാവങ്ങളുടെ ഉദ്ധാരണത്തിന്, ക്യൂബയിൽ ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു ദാരിദ്ര്യത്തിൽ കഴിഞ്ഞവർ. കാരണം ഭരണാധികാരികൾ പ്യൂർ ക്യാപിറ്റലിസത്തിൽ വിശ്വസിച്ചവരായിരുന്നു, ഒരു ദാക്ഷിണ്യവുമില്ലാതെ. സഹായത്തിനാണേല് അമേരിക്കയിലെ മുതലാളിമാരും വേശ്യാലയങ്ങളും കാസിനോയും മറ്റും നടത്താൻ മാഫിയക്കാരും. ഫുൽജെൻസിയോ ബത്തിസ്തായെ, ക്യൂബയുടെ സർവാധികാരിയെ താഴെയിടാൻ തൂക്കുകൾക്കായി ഒരു ജൂലൈ 26-ാം തീയതി അലിയന്ത്രോയും സഖാക്കളും മൊൻകാഡോ പട്ടാള ബാരക്സിൽ പിടിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ബത്തിസ്തയുടെ പട്ടാളത്തിൻ്റെ കയ്യിൽ പെടാതിരിക്കാൻ വിപ്ലവകാരികൾ മെക്സിക്കോയ്ക്ക് പോയി കുറേ നാൾ അവിടെ താമസിച്ചു. അവിടെ വെച്ചാണ് യാദൃശ്ചികമായി ലോകപ്രസിദ്ധമായ ആ കൂടിക്കാഴ്ച നടക്കുന്നത്. ചേ ഗുവാരയും നമ്മുടെ നായകൻ അലിയാൻഡ്രോ ഫിദേൽ കാസ്ട്രോയും, ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിട്ടിക്കൽ മാസ് എത്തി, അടുത്ത സ്റ്റേജ് വിസ്ഫോടനം. ഗ്രാൻഡ്മ എന്നു പേരുള്ള പഴഞ്ചൻ യോട്ടിൽ 81 വിപ്ലവകാരികൾ ആയുധങ്ങളുമായി മെക്സിക്കോയിൽ നിന്ന് ക്യൂബയിലെത്തുന്നു. സിയേറ മേസ്ത്ര എന്ന കാട്ടിൽ പരിശീലനം, വോളണ്ടിയർമാരെ കൂട്ടുന്നു ബത്തിസ്തയിൽ നിന്നും രാജ്യം കൈയടക്കാൻ. അമേരിക്കക്കാരൻ ഫ്രാങ്ക് സ്റ്റർജസ്, അയാളാണ് ഗറില്ല യുദ്ധത്തിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നതും CIA കണക്ഷൻ വഴി ആയുധങ്ങൾ എത്തിക്കുന്നതും. ഈ ഫ്രാങ്കാണ് പിൽക്കാലത്ത് വാട്ടർഗേറ്റ് ബർഗ്ലറി നടത്തി വാട്ടർഗേറ്റ് സ്കാൻഡൽ തുടങ്ങുന്നത്. ന്യൂയോർക്ക് ടൈംസ്, CBS, പാരീസ് മാച്ച് ഇവരൊക്കെ വന്ന് കാസ്ട്രോയെ ഇൻ്റർവ്യൂ ചെയ്തു. ബത്തിസ്തയുടെ ക്രൂരതയും കൊലയും ലോകമാസങ്ങളും അങ്ങനെ അറിഞ്ഞു. അമേരിക്ക ബത്തിസ്തയ്ക്കുള്ള സഹായം നിർത്തുന്നു. കാട്ടിൽ നിന്നും വിപ്ലവകാരികളും നാട്ടുകാരും ഒന്നിച്ച് ഹവാനയിലേക്ക് മാർച്ച് ചെയ്തു, ബത്തിസ്തയുടെ പട്ടാളത്തെ തുരത്തിക്കൊണ്ട്. ബത്തിസ്തയും കൂട്ടരും 2 വിമാനത്തിലായി $700 മില്യൺ നാട് കടക്കുന്നു. ഫിദൽ കാസ്ട്രോയുടെ ജനങ്ങളുടെ പാർട്ടി ഭരണത്തിലെത്തുന്നു. EMS കുടികിടപ്പ് അവകാശ നിയമം കൊണ്ടുവന്ന പോലെ തന്നെ കാസ്ത്രോയും കൊണ്ടുവന്നു ഭൂ ഉടമസ്ഥ നിയമങ്ങൾ. അങ്ങനെ 200,000 ജനങ്ങൾക്ക് സ്വന്തമായി കൃഷിസ്ഥലങ്ങളുണ്ടായി. മുതലാളിമാരെല്ലാം കുപിതരായോടുകൂടി അവർ മിക്കവരും ഫ്ലോറിഡയിലേക്ക് കുടികേറി പാർത്തു. ഓട്ടോ ഇന്റർനാഷണൽ പത്രക്കാരൻ കാസ്ത്രോയുടെ മുതലാളിമാരുടെ ഭൂമി തട്ടിപ്പറിക്കുന്നത് ക്രൂര നടപടിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇതാണ്: റെവല്യൂഷൻ ഈസ് ദി ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദി എക്സ്പ്ലോയ്റ്റഡ് എഗെയിൻസ്റ്റ് ദി എക്സ്പ്ലോയ്റ്റേഴ്സ്. ഇതിനാണ് ചങ്ങമ്പഴ പണ്ട് ഒരു വാഴക്കുലയുടെ കാര്യം പറഞ്ഞതിൻ്റെ ഒടുവിൽ ഇങ്ങനെ പ്രസ്താവിച്ചത്: ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതേരെ നിങ്ങൾ തൻ പിന്മൂറക്കാർ. പതിവ് പോലെ മാലോകർക്കെല്ലാം പരിപൂർണ ആരോഗ്യം, പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് ഒരു കുമരകങ്കാരൻ.